അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായി പുരാതനകാലം ഓർത്തു പറഞ്ഞത്, അവരെ തന്നെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തന്റെ മൗത്തമുള്ള ഭുജം മോശയുടെ വലം കൈയിൽ ചെലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുൻപിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തനിച്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാശിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവൃത്തിയിലും എവിടെ? നിന്റെ മത്സരവും കരുണയും എന്നോട് കാണിക്കാതെ നീ അടക്കി വെച്ചിരിക്കുന്നു. നീ അല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല. ഇസ്രയേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവയെ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. എന്തെന്നാകുന്നു നിന്റെ നാമം? യഹോവയെ നീ ഞങ്ങളെ നിന്റെ വഴിവിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശ ഗോത്രങ്ങളായ നിന്റെ ദാസന്മാരെ നിമിത്തം മടങ്ങി വരണമേ. നിന്റെ വിശുദ്ധ നാമത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങൾ ഇതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നു. അല്ലോ അയ്യോ, വ്യാധികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കോണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കോണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഉരുകി പോവുകയും ചെയ്തുവല്ലോ. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സന്തോഷിച്ച നീ ഇത് പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു. അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു. ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവർത്തിയിലൊക്കെയും കറവിരണ്ട തുണി പോലെ ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം നീ മറച്ചു വെച്ച് ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലോ യഹോവയെ നീ ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നതിനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. അകൃത്യം എന്നേക്ക് ഓർക്കരുതേ. അയ്യോ കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. നിന്റെ വിശുദ്ധ നഗരങ്ങളൊരു മരുഭൂമിയായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും യെരൂശലേം നിർജ്ജന പ്രദേശവും ആയി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്കിരയായി തീർന്നു. ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. യഹോവയെ നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതെ ഇരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ? എന്നെ 65 എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ചാകാത്ത വഴിയിൽ നടക്കുന്ന മത്സരങ്ങളിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു. അവരുടെ മുഖത്ത് നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിക്കുന്ന ഒരു ജനമായി തോട്ടങ്ങളിൽ ബലികരിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ ചാവാർക്കുകയും പന്നിയിറച്ചു തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ എന്റെ മുമ്പിൽ പുകയും ഇടപെടാതെ കത്തുന്ന തീയുമാകുന്നു. അത് എന്റെ മുൻപാകെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പകരം വീട്ടിലല്ലാതെ അടങ്ങിയിരിക്കയില്ല. അവരുടെ മാർവളത്വങ്ങളിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിന്മേൽ ധൂപം കാട്ടുകയും കുന്നുകളിന്മേൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും. ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവളത്തിലേക്ക് അളക്കും എന്നവ യഹോവ അരളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു. മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്. ഒരനുഗ്രഹം അതിൽ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും. എല്ലാവരെയും നശിപ്പിക്കയില്ല. ഞാൻ യാക്കോബിനിൽ നിന്ന് ഒരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എന്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്സവിപ്പിക്കും. എന്റെ ദൂതന്മാർ അതിനെ കൈവശമാക്കുകയും എന്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനായി ചാരുവൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആ കോർത്താഴ്വരെ അന്നകാലേക്ക് കിടപ്പുമായിരിക്കും. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗതദേവന് ഒരു മേശ ഒരുക്കി മിനിരേവിക്ക് വീന് കലർത്ത് നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളിച്ചപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും. നിങ്ങൾ എല്ലാവരും വിളിക്ക് കുനിയേണ്ടി വരും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എന്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എന്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എന്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവേദിയാൽ മുറയിടും. നിങ്ങളുടെ പേര് നിങ്ങൾ എന്റെ പ്രതിന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കുന്നുകളയും. തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേര് വിളിക്കും. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എന്റെ കണ്ണിന് മറന്നിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ്സുതികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ഭാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ചതിക്കപ്പെട്ടുണ്ടെന്നേ എന്നേ വരൂ. അവർ വീടുകളെ പണിത ആർക്കും വീടുകളെ പണിത പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അവൻ ഉപയോഗിക്കും. അവർ പണിക മറ്റിടത്തൻ പാർക്കായെന്ന് വരികയില്ല. അവർ നടുക വേറൊരിടത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആകും. എന്റെ വൃതന്മാരിൽ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃത അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിനുമുണ്ട് ഞാൻ ഉത്തരം അരുളും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയെന്ന പോലെ തൈക്കോൾ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ബാറയ്ക്കുമോർ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്വർഗവന്റെ സിംഹാസനവും ഭൂമിന്റെ പാതപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി ഇങ്ങനെയാകുന്നു. ഇതൊക്കെയും ഉളവായത് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ അവൻ കടാക്ഷിക്കും. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നമ്മൾ നായുടെ കരുത്ത് ഓടിക്കുകയും ചെയ്യുന്നവൻ, പോയിന് യാഗം കഴിക്കുകയും ഭർമ്മിച്ചോരെ അർപ്പിക്കുകയും ചെയ്യുന്നവൻ, രൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സും ലേശ വിഗ്രഹങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്തു. ബാറയ്ക്കുമോ റോമക്കെതിരെ ലേഖനം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചനയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന് നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശം എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവമാനെ രക്ഷവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജിച്ചു പോകയില്ല എന്ന് തിരുവചനത്തിൽ അരുളി ചെയ്യുന്നു. യഹൂദനെന്നും യോനെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവിനെ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാഥം സർവ്വഭൂമിയിൽ അവരുടെ ഭജനം ഭൂതത്തിന്റെ അറ്റത്തോളവും പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. മൂടജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുന്നു. ഒന്നാമത് മോശയെ പറയുന്നു, യെശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി എന്നെ ചോദിക്കാവുന്നവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല, ഞാനും ഇസ്രായേലിനല്ലോ. അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചൻ തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്നെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ ചരിത്രത്തിൽ തിരുവരുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി കത്താതെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു. നിന്റെ യാഗപീഠത്തിലെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുത്തൻ മാത്രം വിശ്വസിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവകാനം വരുത്താൻ നോക്കുന്നുവെന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവർത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്താ ഇസ്രായേൽ ഞാൻ തെരഞ്ഞെടുത്ത് പ്രാപിച്ചില്ല? തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അവരുടെ നേച്ച അവർക്ക് കണിയും കുടുക്കുമിടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിക്കണമേ എന്ന് ആദ്യം പറയുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതെന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവു വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി. ജാതികൾക്ക് രക്ഷപ്പെടുന്നു എന്നേയുള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലന്മാരായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വില്ലവേദനയും സ്പർദ്ധ ജനിപ്പിച്ചു. അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തം അല്ലാതെ എന്താകും? ആദ്യഭാഗം വിശുദ്ധം എങ്കിൽ പിന്നെ മുഴുവനും അങ്ങനെ തന്നെ. അവർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലതും ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒഴിയുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും. ശരി, വിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. നിലയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും ഓർക്കാം. വീണവരിൽ ദൈവത്തിന്റെ കണ്ണിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കഴിഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരങ്ങളിൽ നിന്ന് എന്നെ മുറിച്ചെടുത്തു. സ്വഭാവത്തിന് വിരുദ്ധമായി നല്ല ഒലിമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. സൗരന്മാരെയോ നിങ്ങൾ ബുദ്ധിമാന്മാരും നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാനും രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ഹേരുവോളവും ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവന് യാക്കോബിൽ നിന്ന് അവക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങളുടെ നിമിത്തം ശത്രുക്കൾ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാരുടെ നിമിത്തം പ്രിയന്മാർ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുൻപേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ ഒരു കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേട്ടിൽ അടച്ചു കളഞ്ഞു. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? സകലവും അവനിൽ നിന്നു അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആ മീൻ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർത്തിട്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകവും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഭാവിക്കേണ്ടത് നീവേ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിലെ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനപരം എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നതിനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നതിനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നതിന് ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ പറയും ദർശനതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുകയും സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് അബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൈക്കൊള്ളുകയും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ നിരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും നിങ്ങളുടെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശവിക്കാതെ അനുഗ്രഹിപ്പീൻ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എല്ലാവരോട് ചേർന്ന് കൊള്ളുകയും നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പോലും തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുകയും പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ബാറയ്ക്കുമോ സങ്കീർത്തങ്ങൾ 16-ാം അധ്യായം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ നിനക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠൻ നടന്നെ. അന്യവേദന കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നെ യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ പോയി എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുവാസുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായും വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. എന്റെ പരിശുദ്ധനെ ജലത്തും കാണാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം. യഹോവയെ വിളിച്ചും രക്ഷയുമാകുമ്പോൾ ഞാൻ ആരെ ഭയപ്പെടും? യഹോവയെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈകളിൽ ശത്രുക്കളുമായ ദുഷ്കർമ്മികളിന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇതറി വീഴും. ഒരു സൈന്യം നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതും തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അല്ലണമേ. എന്റെ മുഖം അന്വേഷിപ്പിക്കുന്ന നിങ്ങൾ കൽപ്പന ഉണ്ടായി എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അതിനെ കോപത്തോട് നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കുമരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവയെ എന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവർ എന്നോട് എതിർത്തിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവരത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നമ്മൊന്നിച്ച് എന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി. എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർ കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങൾ ഇരുകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്നെനിക്ക് ചെയ്തു തരുവീൻ. യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘമായി ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിർത്തിയും കാത്തുകൊള്ളുക. ദോഷം വിട്ടെന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നിഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയണതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നുപോലും ഒടിഞ്ഞു പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പഹിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അന്നെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും അന്നേക്ക് തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യനായ എബ്രഹാം മാസ്തരാഫീം മെത്രാപ്പൊലീത്ത ഇന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിന് അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന വൈദിക ശ്രേഷ്ഠതയെ സമ്മേളിക്കുന്ന വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ചില അത്യാവശ്യ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുവാൻ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ ഈ പ്രാർത്ഥനാ യോഗത്തിൽ പ്രാരംഭ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു നോമ്പുകാലം കടന്നുപോയി. അതിനുശേഷമുള്ള 50 ദിവസങ്ങൾ വളരെ പവിത്രമായി നമുക്ക് അനുഷ്ഠിപ്പാനും കാത്തിരിപ്പിന്റെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പുതുക്കുവാനുമൊക്കെ ദൈവം നമുക്ക് വീണ്ടും ഭാഗ്യം നൽകി. അത് കൃപയോടും ആരോഗ്യത്തോടും സ്വീകരിപ്പാൻ വലിയവനായ ദൈവം നമുക്ക് അനുഗ്രഹവും കൃപയും നൽകിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായും ഇടവകപരമായും സാമൂഹിക ബന്ധങ്ങളിലുമൊക്കെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങൾ നമ്മൾ ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ നന്ദിയുള്ളവരും ദൈവത്തോട് കടപ്പെട്ടിരുവാൻ ഒരു വലിയ ഭാഗ്യവും അവസരവും ലഭിക്കുമ്പോൾ അത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച സ്വർണ വെള്ളിയാഴ്ച എന്ന ഒരു വിശേഷ ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയാം. യെരുശലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നുപോയ ശിഷ്യ സമൂഹത്തെ നോക്കിക്കൊണ്ട് ശിക്ഷയാചിച്ച ഒരു മനുഷ്യന് ദൈവം തമ്പുരാന്റെ കൃപയല്ലാതെ പൊന്നും വെള്ളിയും എനിക്കില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ പത്രോസ് അതിലൂടെ ആ മുടന്തന് ലഭിക്കപ്പെട്ട സൗഖ്യവും കൃപയും ഒക്കെ ഓർക്കുകയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരമമായ ലക്ഷ്യം ക്രിസ്തുവാകണം എന്നുള്ളൊരു ബോധ്യമൊക്കെ ഉൾക്കൊള്ളുവാൻ ഇത് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭ ഗീതം ഇന്ന് ആലപിക്കുന്നത് ഡെയ്സി ജോർജാണ്. ഡെയ്സി ജോർജിനെ ആദ്യത്തെ ഗീതം ആലപിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഫോൺ മ്യൂട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏത് ഫോണാ ഉപയോഗിക്കുന്നത് എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാമെങ്കിൽ ഞാനത് മനോരശാൻ അയച്ചു കൊടുക്കാം. ഈ 8326389500 ആ നമ്പർ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ നല്ലതായിരിക്കും. മനോജ് സാർ,
ഹലോ അച്ഛ, കേൾക്കാം?
ആ കേൾക്കാം, കേൾക്കാം.
ഓക്കെ അച്ഛ, താങ്ക് യു അച്ഛ. തന്നാലും ആശ്വാസദായകനേ ജീവനേ നിത്യ സഹായകനേ തന്നാലും നാഥ ആത്മാവിനേ ആശ്വാസദായകനേ തന്നാലും നാഥ ജീവനെ നിത്യ സഹായകനെ അകതാരിലുണർവിന്റെ കനുനേരു തോക്കിനെ അവിരാമൊഴുക്കി വരോ വരദാനവാരത്തെ ഫലമേകുവാനായി അനസ്യൂതമൊഴുക്കി വരോ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ
നമുക്ക് കൗമാ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ എനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നേക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. വാരയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുവിശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മർത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദിവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പാർക്കുമോ എന്റെ സർവത്തിന്റെ ഉടയവനെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സർവശക്തനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ, നീ പ്രാർത്ഥനയുടെയും കഷ്ടാനുഭവ നിമിഷങ്ങളുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നു. കർത്താവേ ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളേണ്ടവേ. പാപം നിമിത്തം ഞങ്ങളുടെ മേലെഴുതപ്പെട്ടിരിക്കുന്ന കടച്ചിട്ടിനെ, നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായ ശ്രീവായന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്ന വിശുദ്ധ ജീവിതവും സൂക്ത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആഭ്യന്തരമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ രൂഹായും ഇപ്പോഴും എല്ലാ സ്നേഹത്തും എന്നേക്കും ശ്രദ്ധിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ നിയോഗ്യരാക്കണമേ. കർത്താവേ നീ എന്നേക്കുമുള്ളവനാകുന്നു, നിന്റെ സിംഹാസനം തലമുറ തലമുറയായി നിലനിൽക്കുന്നതുമാകുന്നു. എന്നേക്കുമായി ഞങ്ങളെ ഉപേക്ഷിക്കുകയും ദീർഘനാളുകൾ ഞങ്ങളെ മറന്നു കളയുകയും അരുതേ. കർത്താവേ നിങ്ങളിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കുകയും ഞങ്ങൾ തിരിഞ്ഞു വരികയും ചെയ്യുമാറാകണമേ. മുമ്പിലത്തെ നാളുകളെ ഞാൻ സൂക്ഷിച്ചു നോക്കിയതിൽ വ്യസനിക്കുന്നു. നീ എന്നെ സൗഖ്യമാക്കുകയും ഞങ്ങൾ സൗഖ്യമാക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ ഞങ്ങളുടെ മഹത്വം നീയാകുന്നു, നീ ഞങ്ങളെ നശിപ്പിക്കരുതേ. എന്നാലോ ദുർദിവസത്തിങ്കിൽ നീ ഞങ്ങളുടെ മേൽ വസിക്കേണ്ടവേ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന പിശാചുക്കൾ ലജ്ജിക്കുകയും ഞങ്ങൾ ലജ്ജിക്കാതിരിക്കുകയും ചെയ്യണമേ. നീ അവരുടെ മേൽ ദുർദിവസത്തെ വരുത്തണമേ. ഒന്നും മരട്ടിയാൽ ഞങ്ങൾ അവരെ തോൽപ്പിക്കുമാറാകണമേ. പുണ്യവാന്മാരെ ശോധന ചെയ്യുന്നവനും അന്തരീന്ദ്രിയങ്ങളെയും ഹൃദയത്തെ നോക്കി കാണുന്നവനുമാകുന്ന ബലവാനായ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞങ്ങൾ കാണുമാറാകണമേ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഇസുബോറോ പ്രാർത്ഥനയിൽ നമുക്കെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുവാനും ഈ ബുധനാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായി ഒരു സമയം ദൈവതിരുമുമ്പാകെ നമുക്ക് മാറ്റിവെക്കുവാനും ലഭിക്കപ്പെട്ടതിൽ നമുക്ക് അത്യധികമായ സന്തോഷവും സ്തോത്രവും സ്തുതിയും ദൈവത്തിന് സമർപ്പിക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പെന്തക്കോസ്റ്റ് പെരുന്നാളിന്റെ അനുഭവം പങ്കുവെക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് വീണ്ടും ഭാഗ്യം നൽകിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. അതാത് ദേവാലയങ്ങളിൽ കേന്ദ്രീകരിച്ച് ആ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ദൈവം നമുക്ക് വരം നൽകുമ്പോൾ അത് ജീവിതത്തിൽ ലഭിച്ചൊരു ഭാഗ്യ അവസരമായും അനുഗ്രഹ നിമിഷമായും തീർച്ചയായും ചിന്തിക്കണം. പലപ്പോഴും അതിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് പരിഭവപ്പെടാറുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് ആ ദൈർഘ്യമേറിയ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹം. അത് അനൽപമായ സന്തോഷത്തിന്റെ കാരണമായി തീരണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. സ്വർണ വെള്ളിയാഴ്ചയുടെ ഹൃദ്യമായ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന കാര്യം നാമത്തിൽ ഓർമ്മപ്പെടുത്തി. ഇന്ന് നമുക്ക് വേണ്ടി ദൈവനിയോഗപ്രകാരം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രാപ്പോലിത്തയാണ്. ബാംഗ്ലൂർ ഭദ്രാസനാധിപനും അതോടൊപ്പം തന്നെ MGOCSMന്റെ അനുഗ്രഹീതമായ നേതൃത്വ നിരയിലേക്ക് കടന്നു വന്ന് അതിനെ പുതിയ ദിശാബോധത്തിൽ ഏറ്റവും ഭംഗിയായും ഗുണമേന്മയോടും കൂടി പ്രയത്നിപ്പാനും പ്രവർത്തിപ്പാനും നേതൃത്വം കൊടുക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഏറെ അനുഗ്രഹമായി തീരുവാനുണ്ടാക്കുവണ്ണം തിരുമേനിയുടെ പുതിയ ദൗത്യ നിർവഹണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തിരുമേനി അമേരിക്കയിൽ തന്നെയുണ്ട്. വിവിധ ദേവാലയങ്ങളിലെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് തിരുമനസ് ഓരോ ദേവാലയങ്ങളിലും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളും ശുശ്രൂഷകളുമൊക്കെ ഈ ദേശത്തിനും ദേശനിവാസികൾക്കുമൊക്കെ നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനു മുമ്പും തിരുമേനി ധാരാളം പ്രാവശ്യം ഈ സുബോറോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മുൻപ് ഷിക്കാഗോ കേന്ദ്രമാക്കി അവിടെയുള്ള ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയും അതോടൊപ്പം തന്നെ പഠനം പൂർത്തീകരിച്ചിട്ടുമാണ് തിരുമേനി നാട്ടിലേക്ക് മടങ്ങിയത്. തിരികെ ഓരോ പ്രാവശ്യം കടന്നു വരുമ്പോഴും തിരുമേനിയുടെ സുഹൃത്ത് ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഏറെ താല്പര്യത്തോടുകൂടിയാണ് ഇടവകകളും വിശ്വാസ സമൂഹവും നോക്കി കാണുന്നത്. അപ്രകാരം ഇന്നത്തെ സന്ദേശവും ഏറ്റവും സ്വർഗീയമായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് രാജേഷ് കെ ജോണച്ചിനു വേണ്ടിയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലിലും പ്രത്യേകമായ സ്വാഗതം തിരുമേനിക്ക് അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗീതം കൂടി ആലപിക്കാനുള്ള സമയമാണ്. അതിനുശേഷം തിരുമനസ് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ 295 ഗീതം സുപരിചിതമാണ്. ആ ഗീതം നമുക്ക് ആലപിക്കാം. അതാത് സ്ഥലങ്ങളിലിരുന്ന് മ്യൂട്ട് ചെയ്തതിനു ശേഷം ശക്തമായി ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ, സ്ത്രീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി ഞങ്ങളെ നയിക്കണേ. ഈ ഗീതം ഏറെ പേർക്ക് സുപരിചിതമാണെന്ന് എനിക്കറിയാം. ആ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം.
ദൈവാരൂപിയെ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകിദാഹിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകിദാഹിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. യേശുവേക വിമോചകനെന്ന വിശ്വമാകെയുദ്ഘോഷിക്കാം. യേശുവേക വിമോചകനെന്ന വിശ്വമാകെയുദ്ഘോഷിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകിദാഹിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ നിറയ്ക്കണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകിദാഹിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകിദാഹിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകിദാഹിക്കണേ.
അന്യ വൈദികരുടെ നാമത്തിലും ഇതിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ നാമത്തിൽ അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം ആർ സെറാഫിം തിരുമേനിയെ ഭക്ത്യാദരപൂർവം ഇന്നത്തെ അനുഗ്രഹീതമായ സന്ദേശത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നമുക്കൊരു പാട്ട് കൂടെ പാടാൻ തിരുമേനി ജോയിൻ ചെയ്തിട്ടില്ല. വാഴ്ത്തിടുന്നു 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 ഞാൻ എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു. സുപരിചിതമായ ഗീതം നമുക്ക് പാടാം.
വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ ഹീനവേഷമെടുത്ത പിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്തതിൻ്റെ വാഴ്ത്തിടുന്നു ഞാൻ.
അഭിമന്യ തിരുമേനി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ തിരുമേനിയെ സ്വാഗതം ചെയ്തു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഏറെ സന്തോഷത്തോടുകൂടി അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം ആർ സെറാഫി മെത്രാപ്പോലിത്തായി ബാംഗ്ലൂർ സദരാസനാധിപനും ഇപ്പോൾ MGOCSM അനുഗ്രഹീതമായി നേതൃത്വ നിലയിൽ അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതുമായ തിരുമേനിയെ ഏറെ സന്തോഷത്തോടും വിനയത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ മെസ്സേജിന് വേണ്ടി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കാമല്ലോ അല്ലേ അച്ഛാ?
കേൾക്കാം.
വന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിൽ ദൈവവചനം സംസാരിക്കുവാൻ ലഭ്യമായ അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഒന്നിനായ രാജേഷച്ചന്റെ സ്നേഹപൂർവമായ നിർബന്ധം അതിന് മുഖാന്തരമായി അച്ഛനോടും എന്റെ മുമ്പാകെ ഇപ്പൊ പേര് തന്നിരിക്കുന്നത് മാമനച്ചൻ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. മാമനച്ചനോട്, ഐസക് ബി പ്രകാശച്ചനോട്, ബിജോയ് സക്രിയ അച്ഛനോടൊക്കെയുള്ള മറ്റെല്ലാ വൈദികരോടും നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി വേർതിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:13 വാക്യങ്ങളാണ്. The Gospel according to Saint Matthew chapter 14 verses 13 onwards. ഇത് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അഞ്ചപ്പം കൊണ്ട് യേശുതമ്പുരാൻ 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സുപരിചിതമായ വേദഭാഗമാണ് എന്നുള്ളത്. ഈ വേദഭാഗം നാം വായിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴുമൊക്കെ സാധാരണ നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത കർത്താവിന്റെ ഒരു അത്ഭുത പ്രവൃത്തി എന്നുള്ള നിലയില്ല. അതിന് യാതൊരു സംശയമില്ലാതെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ വേദഭാഗം മറ്റൊരു വിധത്തിൽ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇന്നത്തെ ധ്യാനത്തിനായി വേർതിരിക്കുന്നത്. സാധാരണ നിലയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം സമർപ്പിക്കുകയും നമുക്കവിടുന്ന് അനവധിയായി അനുഗ്രഹങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു വ്യാഖ്യാനവും ധ്യാനവും മാത്രമാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ അതിന്റെ മറ്റൊരു ആംഗിളിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചാൽ അത് ക്രിസ്തീയ ശിഷ്യത്വത്തെ, ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിനെ വല്ലാതെ ചലഞ്ച് ചെയ്യുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വേദഭാഗത്തിന്റെ പ്രത്യേകത ഇത് നമ്മുടെ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിന്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്താണ് എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് കർത്താവിനെ അനുഗമിച്ചെത്തുന്ന ജനസമൂഹം അവന്റെ വചനം കേട്ട് ഏകദേശം സന്ധ്യാകാറായ സമയം വരേക്കും അവിടെ ചെലവഴിച്ച ജനസമൂഹത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ ചില കൺസേൺസും ആ പ്രത്യേക സാഹചര്യവും നാം ഒന്ന് വിലയിരുത്തിയാൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഒരു 3 കാര്യങ്ങളിൽ പറയാനായിട്ട് കഴിയും. ഒന്നാമത്തത് പറഞ്ഞത് തന്നെയാണ്, ഒന്ന് അതൊരു ഡെസേർട്ട് പ്ലേസ് ആണ്, ഒരു നിർജ്ജന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ പ്ലേസ് വിച്ച് ഡസ് നോട്ട് സപ്പോർട്ട് ലൈഫ്, അല്ലെങ്കിൽ വേണമെങ്കിൽ എ പ്ലേസ് ഓഫ് സ്കാർസിറ്റി, ഒന്നും ഇല്ലായ്മയുടെ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കത് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇപ്പൊ ജനം ഒരു നിർജ്ജന സ്ഥലത്താണ്, ജനത്തിന്റെ ഒന്നാമത്തെ പ്രതിസന്ധി അതാണ്. രണ്ടാമത്തേത് നേരം വൈകി എന്നാണ് സുവിശേഷം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് ഈവനിങ്, ഇരുളായി തുടങ്ങി. അതിനെ ഒരു ദിവസത്തിന്റെ അവസാനമായി മാത്രം വ്യാഖ്യാനിക്കാതെ മനുഷ്യജീവിതത്തിന്റെ ഇരുൾ ഇടങ്ങളെ, മനുഷ്യജീവിതത്തിന്റെ രാത്രികളെ, അന്ധകാരത്തെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ധ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ അവിടുത്തെ പ്രതിസന്ധി, ദേ നീഡ് ഫുഡ്, അവർക്ക് ആഹാരമില്ല, അവർക്ക് ആഹാരം വേണം. അപ്പോൾ ഈ മൂന്ന് പ്രതിസന്ധികളെ ജനം അഭിമുഖീകരിക്കുക. നിർജ്ജന സ്ഥലമാണ്, നേരം വൈകി, ആഹാരവുമില്ല. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ള ലോകത്ത്, നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ഒരു പ്രതിസന്ധി, അത് ഏത് രാജ്യത്തായാലും, അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും ഒക്കെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. അതിന് വിവിധ തലങ്ങളുണ്ട്. അത് ഫിസിക്കൽ മാത്രമല്ല, അത് ഇമോഷണൽ ആയിട്ടുള്ളത്, സ്പിരിച്വൽ ആയിട്ടുള്ളത് ഒക്കെയുള്ള തലങ്ങളിൽ ഈ പ്രതിസന്ധിയുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്ത, ഇരുൾ വീണു തുടങ്ങിയിരിക്കുന്ന ജീവിതത്തിന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ജനം. ഇത് മനസ്സിലാക്കിയതാണ്, കൃത്യമായി മനസ്സിലാക്കിയത് യേശുദമ്പ്രാൻ. 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഭാഗത്ത് യേശു ജനങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളോടുള്ള കൺസേൺ യേശുദമ്പ്രാൻ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കുന്ന വ്യക്തികളായാലും കുടുംബങ്ങളായാലും സമൂഹത്തെക്കുറിച്ചായാലും യേശുദമ്പുരാന് മനസ്സലിവും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള കൺസേണും ഒക്കെ ഉണ്ടെങ്കിൽ യേശുദമ്പുരാന്റെ ശിഷ്യരായി തീരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു മനസ്സലിവും കൺസേണും ഉണ്ടാകേണ്ടത് തന്നെയാണ്. നിർഭാഗ്യവശാൽ സഭ എന്ന് പറയുന്നത്, ആത്മീകത എന്ന് പറയുന്നത്, ആത്മീക പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ്. അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ശിഷ്യത്വത്തെ നയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ശിഷ്യരായിരിക്കുന്നവർക്ക് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനും അവരവർക്കുള്ളത് സംരക്ഷിക്കുവാനും ഉള്ളത് വർദ്ധിപ്പിക്കുവാനുമുള്ള ഒന്നായി സഭാജീവിതവും ആത്മീകതയും ഒക്കെ പരിണമിച്ചിരിക്കുന്നു. എന്നാൽ ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ അങ്ങനെ ആയിരുന്നു. അവർക്ക് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നത് എല്ലാവർക്കുമായിട്ടാണ് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ജനത്തിന്റെ പ്രതിസന്ധിയിൽ മനസ്സലിവുള്ള ഒരാൾ മാത്രമേ ഉള്ളത് യേശുവാണ്. എന്നാൽ യേശുവിന്റെ അപ്പോസ്തലന്മാരായി ശിഷ്യന്മാരായിരിക്കുന്നവർക്ക് അത് ഉണ്ടാകണമെന്ന് നിരന്തരമായി കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് റെലവന്റ് ആകുന്നത് എന്ന് ചോദിച്ചാൽ, അന്ന് ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി നമുക്ക് ചുറ്റും ജനമാണ്. ആ ജനത്തെ അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് കരയേറ്റുവാൻ, അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിക്കുവാനായിട്ട് ക്രിസ്തു ശിഷ്യരായ നാം എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. എനിക്ക് തോന്നുന്നു അന്ന് ശിഷ്യന്മാർ ചെയ്ത അവർക്കുണ്ടായ പ്രതികരണം മാത്രമേ നമുക്ക് ഇന്ന് ഉണ്ടാകുന്നു. അവരുടെ ഈ സിറ്റുവേഷനെ കുറിച്ചുള്ള അവരുടെ റെസ്പോൺസ് ശ്രദ്ധിക്കുക. 15-ാം വാക്യത്തിൽ അത് പറയുന്നു, അവർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സൊല്യൂഷൻ പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ പുരുഷാരത്തെ പറഞ്ഞയക്കണം എന്നതാണ്. ഞങ്ങൾക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യം ഇത്രയധികം 5000 പുരുഷന്മാർ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവരെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ഞങ്ങള് ശിഷ്യന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിന്റെ പ്രിവിലേജ് ഒക്കെ മതി, റെസ്പോൺസിബിലിറ്റി വേണ്ട. ഇത് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന്. ആത്മീയ തലത്തിലും സാമൂഹിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ എല്ലാവർക്കും പ്രിവിലേജസും പൊസിഷൻസും ഒക്കെ വേണം, പക്ഷെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറായാത്ത ലീഡർഷിപ്പ്. അപ്പൊ ഇത് തന്നെയാണ് ആ ദിവസം അവിടെ സംഭവിച്ചത്. ഈ കാലഘട്ടത്തിലും നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യർ എന്നുള്ള നിലയിൽ, ഒന്ന് എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ മനുഷ്യന്റെ പ്രതിസന്ധി അവരവരുടെ ജീവിതത്തിൽ വരാതെ മറ്റുള്ളവരുടേത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമാണ് സമാനമായി മനുഷ്യർക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാകുന്നത്. അതല്ലാത്തത്രത്തോളം കാലം അവരവരുടെ ലോകത്തിൽ അവരവരുടെ സുഖ സൗകര്യങ്ങളിൽ മുഴുകിക്കഴിയുവാനാണ് ക്രിസ്തു ശിഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ചറിയുന്നില്ല, ഇനി അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ, അങ്ങനെ പ്രതിസന്ധി ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു പ്രതികരണവുമില്ല. വളരെ പാസീവായിട്ട് കണ്ടില്ല എന്ന് നടിച്ച്, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെ പോലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ശമര്യക്കാരന്റെ നല്ല ശമര്യക്കാരന്റെ ഉപമയിലൊക്കെ അതാണ് പറയുന്നത്, ഒഴിഞ്ഞു മാറിപ്പോയി ഇതിനോടൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിച്ച് ക്രിസ്തു ശിഷ്യരെന്നുള്ള അവകാശവാദവുമായി നമ്മൾ ജീവിക്കുകയാണ്. കർത്താവ് ഒരിക്കലും അതല്ല ശിഷ്യത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആ ശിഷ്യന്മാർക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള യേശുക്രിസ്തുവുമായിട്ടുള്ള ഇടപെടലിൽ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ കൂടെയുള്ളത് യേശുവാണെന്നുള്ള തിരിച്ചറിവ് പോലും ആ സമയത്ത് ഉണ്ടാകും. എല്ലാത്തിന്റെയും സൊല്യൂഷൻ, എല്ലാത്തിന്റെയും റിസോഴ്സ്, സോഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം പോലും ഉണ്ടാകാതെയാണ് അവര് സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. എനിക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ തന്നെ ഒരു പ്രധാന പ്രതിസന്ധി അതാണ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ, നമ്മൾ പറയുന്നത് പോലെ കർത്താവ് ചെയ്യണമെന്നുള്ളതാണ്. അതാണല്ലോ കർത്താവിന് ഉണ്ടായി. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് കർത്താവെ, ജനത്തിന് വിശക്കുന്നു, ഇരുളായി, ഭക്ഷണമില്ല എന്നുള്ള വിഷയം അവതരിപ്പിച്ച് കർത്താവിനോട് സൊല്യൂഷൻ ചോദിക്കുന്നതിന് പകരം കർത്താവിന്റെ മുമ്പാകെ അവർ സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തു. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകിച്ച് ഈ വാചാപ്രാർത്ഥനയൊക്കെ എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഒക്കെ അതുപോലെ തന്നെയാണെന്നാണ് എന്റെ ഒരു വിചാരം. നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ പ്ലാനിനും അനുസരിച്ചുള്ള ദൈവത്തിന്റെ റെസ്പോൺസ്, ദൈവത്തിന്റെ പ്രതികരണമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ശിഷ്യന്മാർക്കും അതുതന്നെയാണ് സംഭവിച്ചത്. യേശു കൂടെയുണ്ടെന്നും ഇത്രയും പേരെ തൃപ്തിപ്പെടുത്തുവാനായിട്ടുള്ള സോഴ്സ് യേശുവാണെന്നും ഒക്കെ അവർക്ക് ആ സമയത്ത് തിരിച്ചറിയാതെ പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഈ ഇതേ സംഭവം തന്നെ വിവരിക്കുമ്പോൾ അവിടെ ഒരു ബാലകനെ കുറിച്ച് പറയുന്നു. കർത്താവ് അവരോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് ഒക്കില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർ അന്വേഷണം ആരംഭിച്ചു. ഇത്രയധികം 1000 കണക്കിന് ജനങ്ങളുണ്ട്. അവിടെ അന്വേഷിച്ച് കണ്ടെത്തി. അന്ത്രയോസ് ആണ് ഒരു ബാലനെ കണ്ടെത്തിയത്. അവന്റെ കയ്യില് അപ്പവുമുണ്ട്, മീനുമുണ്ട്. എനിക്ക് തോന്നുന്നു ശിഷ്യത്വത്തിന്റെ ഏറ്റവും നല്ല മാതൃക കാണിച്ചത് ആ ബാലകനാണ്. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഈ പ്രസംഗം കേട്ട് ഞാനതിനെ ഈ കാലഘട്ടത്തിലെ ഒരു വാക്കുകൊണ്ട് പറയട്ടെ, ഈ കൺവെൻഷൻ കേട്ട് മാനസാന്തരം ഉണ്ടായതാവും മാത്രം. നമ്മൾ എത്രയോ കൺവെൻഷൻ കേട്ടിട്ടുണ്ട്, നമ്മൾ എത്രയോ വചനശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവനൊരു മാറ്റം ഉണ്ടായി. ആ മാറ്റം വളരെ എന്നാ പറഞ്ഞ മറ്റ് ചിന്തകളൊന്നുമില്ലാത്ത ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിൽ നിന്നുണ്ടായതാണ്. അവനാണ് യേശുവിൽ വിശ്വാസം ഉണ്ടായത്. അവനാണ് പങ്കുവെക്കാൻ മനസ്സുണ്ടായത്. പങ്കുവച്ചാൽ അത് കർത്താവ് വർദ്ധിപ്പിക്കുമെന്നും എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകുമെന്നും വിശ്വസിച്ചതിനവൻ മാത്രമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളായിരുന്നുവെങ്കിൽ, ഈ പുരുഷാരത്തിന്റെ ഇടയിൽ നാം ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ഈ പറയുന്ന പോലെ അപ്പോ ഒക്കെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാർ അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ നാം എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒന്നുകിൽ നമ്മൾ ഉണ്ടായിരുന്ന ഈ അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചു തീർക്കും ശിഷ്യന്മാർ വരുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു. ഇവിടെ ഈ ബാലകനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മിറക്കൾ അതാണ്. ഈ സംഭവത്തിലെ മിറക്കൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു എന്നതിനേക്കാൾ കൂടുതൽ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അവനുണ്ടായിരുന്നത് മുഴുവൻ സമർപ്പിക്കുവാനായിട്ട് അവൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ മിറക്കൾ. നമ്മൾ പറയുന്ന മിറക്കൾ എന്ന് പറയുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളുടെ മിറക്കൾസ് മാത്രമേ. മിറക്കൾ എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന വ്യത്യാസവും മറ്റുള്ളവരെ കുറിച്ച് കരുതുവാനായിട്ടുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതൊക്കെ വലിയ മിറക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ശിഷ്യത്വം ആ ബാലകനിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ് ശരിക്കും അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർക്കുണ്ടാകേണ്ടത്. നമുക്കിന്ന് പഠിക്കുവാനായിട്ടുള്ളതും അതാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിൽക്കുന്നവർ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഇടപെടുവാനും അതിനോട് താതാത്മ്യപ്പെടുവാനും അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുവാനുമായിട്ടുള്ള ഒരു ശ്രമം ശിഷ്യത്വത്തിന്റെ ഭാഗമായി നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥ ശിഷ്യരല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യേശുക്രിസ്തു എ മാൻ ഫോർ അതേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കങ്ങനെ ഒരു 100% ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു കൺസേൺ, ഒരു കെയർ, ഒരു ശ്രദ്ധ നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ കുറിച്ച് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പ്രധാനമായും പങ്കുവെക്കാനായിട്ടുള്ള ധ്യാന ചിന്ത അതാണ്. ഒരു 5 അപ്പം അങ്ങോട്ട് കൊടുത്ത് ഈ പറയുന്ന 5000 പേര്, 5000 എന്നുള്ള നമ്പർ തന്നെ ഒരു പ്രതിസന്ധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കർത്താവ് അനുഗ്രഹിച്ചതും അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തതും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ആണെങ്കിലും എണ്ണിയത് പുരുഷന്മാരെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അതിനകത്തുണ്ട് എന്നുള്ളത്. അതിന്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഈ പറയുന്ന ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കുറച്ചപ്പം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് അതിന്റെ 3/2 4/2 വാങ്ങിക്കുന്ന ഒരു മനസ്ഥിതിയിൽ നിന്ന് ഉള്ളത് കൊടുത്ത് എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുവാനും ഒക്കെയുള്ള ഒരു മനസ്സിലേക്കുള്ള വളർച്ച ശിശുത്വത്തിന്റെ ഭാഗമാണ്. ചുറ്റും നിൽക്കുന്നവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഇടപെടുവാൻ, അവരെ ഒഴിവാക്കുവാനായിട്ടല്ല, അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുവാൻ, അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിന്റെ പ്രധാന ലക്ഷണമായി നമ്മൾ കാണേണ്ടത്. അതിന് നമുക്കൊരു പ്രേരണയുണ്ടാകും. അതല്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് വലിയ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുന്നതിന് അങ്ങേപ്പുറത്തേക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല. നമുക്കൊരു സംതൃപ്തിയുണ്ട്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ടെന്നൊക്കെ കുറെ തൃപ്തിയൊക്കെ നമുക്കുണ്ടാകുമെങ്കിലും ചലഞ്ചസിലേക്ക്, നമ്മൾ ഈ മദർ തെരേസയാണ് വളരെ കൃത്യമായി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ പറഞ്ഞു, അതൊന്നും നമുക്ക് കേൾക്കാൻ പോലും നമുക്ക് മനസ്സുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിവ് ഗിവ് അൺഡിൽ ഇറ്റ് ഹേർട്സ് യു നമുക്ക് വേദന ഉണ്ടാകുന്നിടം വരെയൊക്കെ, നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന വരെയൊക്കെ കൊടുക്കുന്നതിനൊക്കെ പറയുമ്പോൾ അതൊരു മണ്ടത്തരമായിട്ടൊക്കെ നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ക്രിസ്തു ശിഷ്യത്വത്തില് അതൊക്കെയാണ് അതിന്റെ ഒരു ക്ലൈമാക്സിൽ നിൽക്കുന്നത്. നമുക്ക് അതിന്റെ ക്ലൈമാക്സിലൊന്നും പോകാൻ കഴിയുകയില്ല എങ്കിലും ചുറ്റി നിൽക്കുന്നവരെ കുറിച്ചൊക്കെയുള്ള ഒരു കൺസേൺ ഒക്കെ കുറെ കൂടെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളോടുകൂടെ ചേരുവാൻ ഇടയായതിൽ ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. എന്റെ ധ്യാന പ്രസംഗത്തിന് നല്ലതാണ് തീയതാണ് എന്നൊരു വിലയിട്ട് പോകാതെ കുറെ കൂടെയെങ്കിലും നമുക്കൊരു മനസ്സുണ്ടാകുവാന് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അവസരമുണ്ടാക്കിത്തന്ന രാജേഷ് അച്ഛനോടും നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു ദിനി. അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം ആർ സദാർഥ്യൻ തിരുമേനി, വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കേൾപ്പിച്ചു. ഉപസംഹാരത്തിൽ തിരുമേനി പറഞ്ഞൊരു കാര്യം ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, തിരുമേനി നൽകിയ സന്ദേശത്തിന് മാർക്കിടുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഏത് കോണിലാണ് ഈ വിഷയം സ്പർശിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കുവാനും അതിലൂടെ ഒരു രൂപമാറ്റം ഉണ്ടാകുവാനുമുള്ള ഒരു അവസരമായിട്ട് തീർച്ചയായും ഇതിനെ നമ്മൾ കാണണം. തിരുമേനിയുടെ വിലപ്പെട്ട സമയം ഈ സൂബോറോ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിനുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. യഹൂദൻ യഹൂദനെ കുറിച്ച് യഹൂദർക്ക് വേണ്ടി എഴുതിയ ഒരു സുവിശേഷം എന്നാണ് മത്തായിയുടെ സുവിശേഷം അറിയപ്പെടുന്നത്. അതിലെ 14:13 ആസ്പദമാക്കി നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് കർത്താവ് കാണിച്ച ഒരു അതിശയത്തിന്റെ ദൃഷ്ടാന്തമായിട്ട് മാത്രം കാണുമ്പോൾ ഈ അതിശയത്തിന്റെ രണ്ട് ഭാവങ്ങളെ, രണ്ട് ഡൈമെൻഷൻ കൃത്യമായ തിരുമേനി നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയായിരുന്നു. ഒന്ന്, ഭൗതിക സാഹചര്യങ്ങളിൽ ക്രമത്തിനപ്പുറമായി നമുക്ക് സന്തോഷമോ സൗഭാഗ്യമോ സുഖസൗകര്യമോ ലഭിക്കുമ്പോൾ നമ്മളതിനെ പലപ്പോഴും അതിശയമായി കാണാറുണ്ട്. ഇവിടെ ലഭിക്കപ്പെട്ട അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അതെല്ലാവരുടെയും വിശപ്പിന്റെ വിളിക്ക് ഒരു ഉത്തരമായി മാറി. അതൊരു ഭൗതിക സാഹചര്യത്തിന്റെ അതിശയമാണ്. എന്നാൽ തിരുമേനി സൂചിപ്പിച്ച രണ്ടാമത്തെ അതിശയം ആത്മീയ ജീവിതത്തിൽ മാറ്റമുണ്ടായി സമൂഹത്തെ കരുണയോടെ വീക്ഷിക്കുന്ന ഒരു രൂപമാറ്റം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈ തലത്തിലേക്ക് വേണം നമ്മളുടെ കർത്താവിന്റെ അതിശയങ്ങളെ, അത്ഭുതങ്ങളെ, ജീവിതശൈലിയെ നമ്മൾ വിലയിരുത്തുവാൻ. ഇതിന്റെ പ്രാഥമിക സമയത്ത് തന്നെ തിരുമേനി 3 വെല്ലുവിളികളെ കൃത്യമായി പ്രതിപാദിച്ചു. ഭക്ഷണത്തെ കുറിച്ചുള്ളതും സന്ധിയായി എന്നുള്ളതും അത് ജീവിതത്തിന്റെ അംശങ്ങളെ കൃത്യമായി ചേർത്ത് നിർത്താത്ത ഒരു മരുഭൂമിയാണെന്നും ഒക്കെയുള്ള ചില വെല്ലുവിളികൾ. ആ വെല്ലുവിളി ഉണ്ടാകുമ്പോഴും വളരെ സൂക്ഷ്മമായി ശിഷ്യന്മാർ അവരെ പറഞ്ഞയക്കുവാനായിട്ട് ഒരു എളുപ്പവഴി കണ്ടെത്തുമ്പോൾ അവിടെ യഥാർത്ഥമായി മാറ്റപ്പെട്ട, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം കൊണ്ട് മാറ്റപ്പെട്ട ഒരു വ്യക്തിയായി ബാലകനെ തിരുമേനി അവതരിപ്പിക്കുകയാണ്. ഇക്കാര്യം വളരെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളും ധാരാളം പ്രാവശ്യം പ്രസംഗങ്ങൾ കേൾക്കുകയും ധ്യാനത്തിൽ സംബന്ധിക്കുകയും പെരുന്നാളുകൾ കൊണ്ടാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എത്രയും വേഗം മടങ്ങാൻ, അല്ലെങ്കിൽ നമ്മുടെ കടമ നിർവഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വർഷത്തെ പെരുന്നാൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട് പെരുന്നാൾ നേർച്ചയായി കൊടുത്തു, പക്ഷെ അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞു, കാര്യം അത്രയ്ക്ക് തിരക്കാം, പെരുന്നാളിന്റെ പണമെല്ലാം കൊടുത്തു. അങ്ങനെയുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്നതെങ്കിൽ ഈ അതിശയങ്ങളുടെ രണ്ടാമത്തെ ഭാവത്തിലേക്ക് നമുക്കൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉയരുവാൻ, ഒന്ന് മാറി ചിന്തിക്കുവാൻ അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം ആർ സദാർഥ്യൻ തിരുമേനിയുടെ അനുഗ്രഹീതമായ സന്ദേശം ഇടയാക്കി എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. നമുക്കതിന്റെ അനുഗ്രഹവും പുണ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട രാജേഷത്തിന് വേണ്ടിയും ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ വൈദികർക്ക് വേണ്ടിയും വിശ്വാസ സമൂഹത്തിന് വേണ്ടിയും തിരുമേനിയുടെ കൃപാദങ്ങളിൽ വിനയപൂർവ്വം ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരുമേനിയുടെ ശുശ്രൂഷയെ കൂടുതൽ ദൈവം തമ്പുരാൻ ബലപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി കൂടുതൽ തെളിമയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണെന്ന് നമുക്കറിയാം. ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയിലും നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ധാരാളം പേർക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹീതമായ കൃപകളെ നൽകിയത് നമ്മളൊക്കെ നേരിട്ട് ബോധ്യപ്പെടുന്നതും നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കുന്നതുമാണ്. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന കൃപയും നമ്മളുടെ വാക്കുകൾക്കോ നമ്മളുടെ നിർവചനങ്ങൾക്കോ അപ്പുറമാണെന്നുള്ള കാര്യവും കൃത്യമായിട്ടറിയാം. അപ്രകാരം ഇന്ന് രോഗികളായി നമ്മൾ പേര് സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ആവശ്യത്തിൽ സംബന്ധിക്കാത്തത് കൊണ്ട്
ഞാൻ പേരുകൾ ഞാൻ വായിച്ചേ. നമ്മുടെ എഡ്മണ്ടുള്ള കുഞ്ഞുമനച്ചാനെ ഓർക്കാം, അതുപോലെ തന്നെ ഒരു ലാലു ജോണിനെ ഓർക്കാം, ജോൺ ജേക്കബ്, ഒരു ആര്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഓർക്കാം, ഒരു വയസ്സ് മാത്രമേ ഉള്ളൂ, അതിന് ക്യാൻസർ ആയിട്ടിരിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനന്യ മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഹാർട്ട് പ്രോബ്ലമായിട്ടൊരു കുഞ്ഞാണ്, അതിന്റെ സർജറി ഒക്കെ കഴിഞ്ഞു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ജോസ് ആൻഡ് ഷാജി, രാജു, രാജൻ തോമസ്, ഫാൻസി, അലിസ് ജോസഫ്, ജിമ്മി, ജോയൽ, ജോയൽ മാത്യു, ടോബി, സൗമ്യ, അതുപോലെ തന്നെ അതുപോലെ നമുക്കറിയാം നമ്മുടെ തിരുവേനസ് കൊണ്ട് ഇങ്ങനെ ഒരു ചികിത്സയിലാണ് അദ്ദേഹം. അപ്പഴേ തിരുവേനി, പക്ഷെ നിങ്ങൾ പള്ളിയറിഞ്ഞ കാണുമായിരിക്കും, അദ്ദേഹത്തെ കുഴപ്പമൊന്നുമില്ല. ഒരു കാഞ്ചിഗ്രാം അതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞു, സുഖം പ്രാപിച്ചു വരുന്നു. തിരുവേനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സെന്റ് തോമസ് കത്തീഡ്രലിലെ ഹ്യൂസ്റ്റണിലെ ഒരുപാട് ഏറ്റവും സീനിയർ മെമ്പറായിട്ട് ഒരാങ്കിളുണ്ട്, വർഗീസൻ അങ്കിള്. അങ്കിള് വളരെ നല്ല ഒരു വ്യക്തിത്വമായിരുന്നു, ഒരുപാട് ആളുകളെ സഹായിക്കുകയും ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന വളരെ മാതൃകയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് വ്യാഴം വെള്ളി ജനങ്ങളിൽ ഹ്യൂസൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ചാണ്. ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ദിവസം സമർപ്പിക്കാം. എപ്പോഴും പ്രിയപ്പെട്ട ബിജോയിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നൽകുന്നതായിരിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം.
ഒന്ന് രണ്ട് പേരുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫാദർ ജോഷുവ എബ്രഹാം, ക്യാൻസർ ആയിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ആനി ജോയി, ഒരു സൂസമ്മ ജോർജ്, ഒരു ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. റേച്ചൽ കറിയ ആൻഡ് സൂസൻ തോമസ്, ഇവരെ നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഓക്കെ അച്ഛാ.
മറക്കുമോ? സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതസ്നാനം ഞങ്ങൾ ആസ്വദിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചു, നല്ല ഉറക്കം ഞങ്ങൾക്ക് നൽകി, പുതിയ പ്രകാശം കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അല്പസമയം അങ്ങയുടെ തൃപാദത്തിൽ വന്ന് അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് സ്തുതി കരയേറ്റുവാനും ഓരോ ദിവസം അങ്ങേപോലെ ആകുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചെയ്തുപോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, ഓരോ ദിവസം അനുഗ്രഹപ്രദമായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും കരുതുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾക്ക് നല്ലൊരു ഹൃദയം അതിനുവേണ്ടി നൽകണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയും എല്ലാ മേൽപ്പട്ടക്കാരെയും പ്രത്യേകിച്ച് പരിശുദ്ധ മാതാതിരുവേനിയെയും എല്ലാ മെത്രാപ്പൊലിത്തന്മാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അപ്രേന്ദ്രവേനി അവർക്ക് കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. എല്ലാ സൗഖ്യം അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഒരുങ്ങുന്ന വൈദികരെ അവരുടെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. ശോഭയുള്ള പുരോഹിതന്മാരായി മേൽപ്പട്ടക്കാരായി തീരുവാനും അനേകർക്ക് അവരുടെ വചനങ്ങൾ അവരുടെ തിരുശരീരത്വങ്ങൾ വിഭജിച്ചു കൊടുക്കുവാനും സഹായിക്കണമേ. പരിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. അവിടുത്തെ തിരുസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ. കാവൽ മാലാഖമാർ അവരുടെ ചുറ്റും നിർത്തണമേ. രോഗത്തിലും വേർപാടിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിക്കണമേ. തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓർക്കുന്ന എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് പേരുകൾ വായിച്ചിരിക്കുന്ന എല്ലാ രോഗികളെയും അവിടെ നിന്ന് നീ സൗഖ്യം നൽകണമേ. വേദനകളൊക്കെ സഹിക്കുവാൻ അവിടെ നീ ശക്തീകരിക്കണമേ. കഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവേ, ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന വിശുദ്ധ കാതോലിക്ക തിരുമേനിയും അപ്രേന്ദ്രമേനിയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത ഭക്തരായിരിക്കുവാനും ക്രൈസ്തവ ജീവിതം ഭംഗിയോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും പല സ്ഥലങ്ങളായിട്ട് ഞങ്ങളെ ഒരുമിച്ച് പ്രാർത്ഥനയിൽ യോജിപ്പിച്ചതിനായി ഞങ്ങൾ നിശ്ചയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളെല്ലാം ഗൃഹപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണം. ഞങ്ങൾ നിലക്കുന്ന ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
ആമേൻ. പാർക്കുമോർ, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടു കൂടി ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അഭിയന തിരുമനസുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്തത്. ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ട ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ ശാന്തമായി നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ തിരുമനസോട് നമ്മളെ അറിയിക്കുകയുണ്ടായി. വളരെ ആദരവോടുകൂടി തിരുമേനയുള്ള സ്നേഹവും നന്ദിയും. നമുക്കറിയാം ഏത് സമയത്ത് തിരുമേനി അമേരിക്ക സന്ദർശിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഈ ശുശ്രൂഷയിൽ തിരുമേനിയുടെ ശബ്ദം ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാണ്. വളരെ സ്നേഹം തിരുമേനി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വൈദികർക്കും പന്നിയ മാമനച്ചൻ വാസ്തുശേഖര ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തിരക്കുള്ളത് കൊണ്ടാണ് എനിക്ക് രാവിലെ ജോയിൻ ചെയ്യാൻ പറ്റാൻ. എങ്കിലും ഹൈസക്കച്ചൻ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകി അതായത് മറ്റേ തിരക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട ഹൈസക്കച്ചനോടും അതുപോലെ തന്നെ പ്രാർത്ഥന നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട വിജയേച്ചനോടും എല്ലാ വൈദികരോടും ബി സി വർഗീസിന്റെ അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകേണ്ടതുണ്ട്, ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൂരെ സമീപത്തോ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഒരു ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിള് വായിച്ച കുഞ്ഞമാമ അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത ചേർന്നുള്ള പ്രിയപ്പെട്ട മനോജ് അല്പമായി അധികമായോ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം ഇവിടെ അനേവരെയും വാഴ്ത്തി ആഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. താങ്ക് യു.